The editorial. 2025 ജനുവരി 31 വെള്ളി 1200 മകരം 18 ദീപിക എഡിറ്റോറിയൽ. യു ജി സി ചട്ട ഭേദഗതി ഭരണഘടനാ വിരുദ്ധം. യു ജി സി ചട്ട ഭേദഗതി രാജ്യമെങ്ങും വ്യാപകവും ഗൌരവപൂർണവുമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു. രാജ്യത്തെ പൊതുവിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കയ്യിലൊതുക്കാൻ കേന്ദ്രം ഭരിക്കുന്നവരും അവരെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നവരും നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണിതെന്ന് വിശ്വസിക്കുന്നവരേറെ. ന്യൂനപക്ഷ വിരുദ്ധവും രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ തകർക്കുന്നതുമാണ് ചട്ട ഭേദഗതി എന്ന വാദവും പ്രസക്തമാണ്. ഭരണഘടനയുടെ അന്തസ്സത്തെ നിരാകരിക്കുന്നതാണ് ചട്ട ഭേദഗതി എന്നാണ് ആരോപണം. ജനുവരി 6 യു ജി സി റെഗുലേഷൻസ് 2025 എന്ന നിയമത്തിന്റെ കരട് പുറത്തു വന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമൂലം നവീകരിക്കാനും ചലനാത്മകമാക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ചട്ടഭേദഗതി എന്നാണ് ഇത് പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. അക്കാദമിക മികവ് ഉറപ്പുവരുത്താനും അധ്യാപകരെയും അക്കാദമിക് ജീവനക്കാരെയും ശാക്തീകരിക്കാനും ചട്ടഭേദഗതി വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എല്ലാ രംഗത്തു നിന്നും ശക്തമായ എതിർപ്പാണ് ചട്ടഭേദഗതിക്ക് നേരെ ഉണ്ടായത്. ബി ജെ പി വിരുദ്ധ സംസ്ഥാന സർക്കാരുകളാണ് ആദ്യം രംഗത്ത് വന്നത്. ചട്ടഭേദഗതിക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയാണ് കേരളവും തമിഴ്നാടും ശക്തമായി പ്രതികരിച്ചത്. കേരള നിയമസഭ ഏകകണ്ഠമായാണ് പ്രമേയം പാസാക്കിയത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യം നിലനിൽക്കെ ഈ രംഗത്ത് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് ആരും എതിരല്ല. അടിയന്തര പ്രാധാന്യത്തോടെ അത് ചെയ്യേണ്ടതാണ് താനും. എന്നാൽ അതിനുവേണ്ടി ഏത് ചട്ടവും നിയമവും കൊണ്ടുവരുമ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളെ മാനിച്ചേ തീരൂ. അക്കാദമിക് നിലവാരം നിലനിർത്തുക, സർവകലാശാല വിദ്യാഭ്യാസം ഏകോപിപ്പിക്കുക, അധ്യാപകരുടെ യോഗ്യത നിശ്ചയിക്കുക തുടങ്ങിയവയാണ് യു ജി സിയുടെ ചുമതല. അതേസമയം ഭരണ നിയന്ത്രണം യു ജി സിയുടെ പണിയല്ലെന്ന് 1956 യു ജി സി നിയമം വ്യക്തമായി പറയുന്നുണ്ട്. ഫെഡറൽ സംവിധാനത്തിൽ കരണ്ട് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തെ അട്ടിമറിക്കാനുള്ള ഏത് നിയമനിർമ്മാണവും വിനാശകരമാകും. ഈ ചട്ടഭേദഗതിയാകട്ടെ അതാണ് കൃത്യമായി ചെയ്യുന്നതും. ഇതിനു പുറമെയാണ് ന്യൂനപക്ഷ വിരുദ്ധതയും അധികാര കേന്ദ്രീകരണവും. വൈസ് ചാൻസലർ, പ്രിൻസിപ്പൽ നിയമനം മുതൽ സാധാരണ ജീവനക്കാരുടെ നിയമനം വരെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. പാഠ്യേതര ചുമതലകളെ കരട് ചട്ടം പാടി അവഗണിക്കുകയാണ്. വിദ്യാഭ്യാസം സംയുക്ത ലിസ്റ്റായതിനാൽ ഗുണമേന്മയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പോലെ സംസ്ഥാന സർക്കാരുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ അത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാകും. പുതിയ കരട് ചട്ടമനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്ന പണിയേയുള്ളൂ. ഭരണഘടനാ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളുടെ മേലുള്ള അതിക്രമമാണ് കരട് രേഖയെന്നാണ് മറ്റൊരു ആക്ഷേപം. 2018 നിയമത്തിലെ ഗുണകരമായ പല നിബന്ധനകളും ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. പുതിയ കരട് ചട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഭീഷണികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സീറോ മലബാർ സഭയുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള സിനഡൽ കമ്മീഷൻ ഇതിനകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ആശങ്കകളും നിർദ്ദേശങ്ങളും യു ജി സി അറിയിക്കുമെന്നും വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്ക് പിന്തുണ നൽകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത സ്ഥിതിയാണ് വരാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിനെ ബോധിച്ചയാൾ മാത്രം വി സി ആകുന്ന തരത്തിലാണ് ചട്ടഭേദഗതി. അതുപോലെ വിദ്യാഭ്യാസത്തിന് പുറമെ മറ്റു രംഗങ്ങളിലുള്ളവർക്കും വി സിമാരാകാൻ അവസരമുണ്ട്. അതുവഴി കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കുമാകും മുൻഗണന. എല്ലാം കൈയെടുക്കാൻ ശ്രമിക്കുന്ന ഏകാധിപത്യ പ്രവണതയാണിത്. ജനാധിപത്യം നിലവിലുള്ള രാജ്യത്ത് സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും അതുമാനിച്ചുള്ള തീരുമാനങ്ങളും അനിവാര്യമാണ്. അല്ലെങ്കിൽ മസ്തിഷ്ക പ്രക്ഷാളനം വഴി പ്രത്യയശാസ്ത്രങ്ങൾക്ക് അടിമകളാകുന്ന ഫാസിസ്റ്റ് കെണിയിലാവും നമ്മൾ അകപ്പെടുക. ചർച്ച അനുവദിക്കാത്ത ഭരണ സംവിധാനം മാറിയേ തീരൂ എന്ന് വിഖ്യാത ബ്രസീലിയൻ വിദ്യാഭ്യാസ ചിന്തകനായ പൗലോ ഫ്രെയർ പറഞ്ഞത് എക്കാലത്തും പ്രസക്തമാണ്. വിദ്യാഭ്യാസം കൊണ്ട് കളിച്ച് ഭാവി തലമുറകളെ തകർക്കരുതെന്ന് ഭാരതീയ ചിന്തകനായ ഡോക്ടർ എസ് രാധാകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. ഭരിക്കുന്നവരുടെ ഒളി അജണ്ടകൾ തിരിച്ചറിഞ്ഞ് യഥാസമയം പ്രതികരിക്കുകയും അതനുസരിച്ച് തിരുത്തുവരുത്തുകയും ചെയ്യുന്നതാണ് ശരിയായ ജനാധിപത്യ രീതി. യു ജി സി ചട്ട ഭേദഗതി രാജ്യതാൽപര്യത്തിന് വിരുദ്ധമെങ്കിൽ അത് തിരുത്താനുള്ള വിവേകം കേന്ദ്രം ഭരിക്കുന്നവർ കാട്ടണം. അതിനവർ തയ്യാറായില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്.
The editorial.